Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Kathopanishad in Malayalam, presented by G. Balakrishnan Nair. Thank you. Om Namah Shivaya.
Atra Bhayangariyaya Kritika. ഇതിനേക്കാൾ വലിയ സിദ്ധി കാണിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഇന്ന് നമ്മുടെ ഇടയ്ക്ക് ഉണ്ടോ? വേറെ ചില ചില്ലറ സിദ്ധികളൊക്കെ കാണിക്കും, പക്ഷെ ഒരു കൃത്യതയൊക്കെ ഉടനുണ്ടാക്കുക, തലമുടി അടിച്ചിട്ട് കൃത്യവാളുമായി അംബരീഷിന്റെ അടുത്ത് ചെന്നു. അവിടെയാണ് ഒരു ബ്രഹ്മനിഷ്ഠനെ നമുക്ക് കാണേണ്ടത്. അദ്ദേഹം മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ല, താൻ നിന്ന നിലയിൽ നിന്ന് ഒരടി ചലിച്ചില്ല. ദുർവാസാവിനെ വേണമെങ്കിൽ എതിർക്കാം, തന്റെ പക്കൽ വലിയ സൈന്യസഞ്ചയമൊക്കെ ഉണ്ട്, അനങ്ങിയില്ല. എന്താ ബോധപൂർവം ഈ മഹർഷിയുടെ കൃത്യയിൽ ഞാനങ്ങ് മരിക്കുമെങ്കിൽ മരിച്ചോട്ടെ, എന്തായാലും അസം ഇതൊന്നും ഇല്ല, ബോധപൂർവം മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ഞാനെന്തായാലും അദ്ദേഹത്തെ എതിർക്കുന്നില്ല. ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം ശിവനാമം സദാ ഉച്ചരിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന ആളാണല്ലോ. ഈ കഥയൊക്കെ നല്ലതെന്നും ചിന്തിച്ചറിയണം. ഇവിടെ ഏറ്റവും വലിയ സിദ്ധി എന്താ? കൃഷ്ണൻ ഗീതയിൽ പറയുന്ന സിദ്ധി നമുക്ക് സാധിക്കുമോ എന്ന് നോക്കുക. സമനല്ല, മനസ്സിന്റെ സമനല്ല, അതാണ് യോഗം. യോഗസ്ഥ കുരു കർമാണി സംഘം തിക്വാ ധനഞ്ജയ. അർജുന, സംഘം ഉപേക്ഷിച്ച് യോഗം അഭ്യസിച്ചുകൊണ്ട് കർമ്മം ചെയ്യൂ. പക്ഷെ എന്താ കൃഷ്ണന്റെ യോഗം? സിദ്ധി അസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്ചത്തെ. ജയത്തിലും പരാജയത്തിലും മരണത്തിലും ജീവിതത്തിലും സമനില നഷ്ടപ്പെടാതെ ആ സമനില ഉറപ്പിച്ചുകൊണ്ട്, ഉറപ്പിക്കാൻ ശീലിച്ചുകൊണ്ട് കർമ്മം ചെയ്യൂ. സമനില ഉറച്ചാലോ ബ്രഹ്മനിഷ്ഠ ഇഹൈവ തൈര്യം. എന്ത് ഗംഭീരമായിട്ട് ഈ ശ്ലോകങ്ങളൊക്കെ ഗീതയിലുള്ളതാണെന്ന് പോലും പലർക്ക് നിശ്ചയമില്ല. ഇഹൈവ തൈർജിത സർഗോ. അർജുന, നിന്റെ മനസ്സ് പൂർണ്ണ സമനിലയിലെത്തിയോ നീ സൃഷ്ടിയെ ജയിച്ചിരിക്കുന്നു. ഒരു ദുർവാസാവിനും ഒരു ഭൂകമ്പത്തിനും നിന്നെ പിന്നെ ചലിപ്പിക്കാനേ സാധ്യമല്ല. എന്താ കാര്യം? നീ ഈ ജഡ ഭൂകമ്പമോ ഒന്നുമല്ല, നീ ജനിക്കാത്ത ജീർണിക്കാത്ത മരിക്കാത്ത ആനന്ദനിധിയായ ബ്രഹ്മമാണ്. ഇഹൈവ തൈരജിത സർഗോ യേഷാം സാമ്യസ്ഥിതം മനഃ. എന്താ നിർദോഷം ഹി സമം ബ്രഹ്മ. ഈ ബ്രഹ്മത്തെ അനുഭവിക്കാൻ എന്തുവേണം? നിങ്ങളുടെ മനസ്സിനെ സമനിലയിലെത്തിക്കൂ. രാഗദ്വേഷങ്ങൾ സ്പർശിക്കാതെ നിങ്ങളുടെ മനസ്സ് സമനിലയിലെത്തിയാൽ ആ സമനില തന്നെയാണ് ബ്രഹ്മാനുഭവം. വേറെ ഒരു ബ്രഹ്മാനുഭവങ്ങളില്ല. നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാ ബ്രഹ്മണിതേ സ്ഥിതാഹ. അതുകൊണ്ട് ആരുടെ മനസ്സാണോ സമനിലയിലെത്തിയത് അവർ ബ്രഹ്മത്തെ അനുഭവിക്കുന്നു. അർജുന, അതുകൊണ്ട് കർമ്മം ചെയ്യുമ്പോ ഈ സമനില ദിവസം ചെല്ലുന്തോറും കൂടുന്നുണ്ടോ? ജയം വരും പരാജയം വരും. നീ മരിച്ചു എന്ന് വരാം, ചിലപ്പോ വേറെ പലരും മരിച്ചു എന്ന് വരാം, പക്ഷെ മനസ്സിന്റെ സമനില ദിവസം പ്രതി വളർത്തിക്കൊണ്ട് എന്തുമാവട്ടെ പ്രശ്നങ്ങളെയൊക്കെ നേരിടും, ക്ഷോഭിക്കാതെ നല്ല സമനിലയിൽ നിന്നുകൊണ്ട്. സമനിലയാണ് ഏറ്റവും വലിയ ധീരത ധൈര്യം. അല്ല, ചാടി വീണ് മറ്റുള്ളവരുടെ മേൽ ഉപദ്രവം ഉണ്ടാക്കുന്നതല്ല സമനില. അവരൊരു പ്രശ്നത്തിലും ന്യായമായ കാര്യത്തിൽ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യില്ല. ധീരന്മാരായി ഏത് പ്രശ്നവും സമനിലയിൽ നിന്നുകൊണ്ട് നേരിടുന്നു. അങ്ങനെ എത്ര എത്ര ആളുകളെ വേണമെങ്കിലും നമുക്ക് പരിചയപ്പെടാൻ ബുദ്ധിമുട്ടില്ല, പുരാണങ്ങളിലും മറ്റും. അംബരീഷൻ അതാണ്, ആ സമനില. എന്തു വേണോ വരട്ടെ, എന്തായാലും ഇതൊക്കെ ഇല്ലാത്ത വെറും നേരം പോക്ക്. പക്ഷേ ഇവിടെയാണ് ഇങ്ങനെ സമനില പാലിച്ചു മുമ്പോട്ട് പോകുന്ന ഒരാളിന്റെ യോഗക്ഷേമം നോക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് കൃഷ്ണൻ പ്രതിജ്ഞ ചെയ്തില്ലേ? അനന്യാശ്ചിന്തയന്തോമാം ഏജനാ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അവരുടെ യോഗക്ഷേമം ഞാൻ നോക്കും, ഭൗതികമായ യോഗക്ഷേമം പോലും ഞാൻ നോക്കും. ആ ശരീരമൊക്കെ ഇരിക്കുന്നിടത്തോളം കാലം ഇതാ അംബരീഷന്റെ യോഗക്ഷേമം നോക്കുന്നു. എന്താ യോഗക്ഷേമം? അംബരീഷൻ അറിഞ്ഞതുപോലുമില്ല കൃഷ്ണൻ വിഷ്ണു തന്റെ ചക്രത്തെ നിയോഗിച്ചിരിക്കുകയാണ്. ആ ചക്രവർത്തിക്ക് ഒരു കേടും വരാതെ നോക്കിക്കൊള്ളണം. ഈ ചക്രത്തെ നിയോഗിച്ചത് അങ്ങനെയൊക്കെ വിഷ്ണു നിയോഗിക്കുമോ സാർ? വിഷ്ണു ഉണ്ടോ? ഉടനെ സംശയമാകാനോ? കാലഗതി അനുകൂലമായി വരുന്നു. അങ്ങനെയുള്ളവർക്ക് കാലഗതി എപ്പോഴും കാലചക്രമാണ് ചക്രം. കാലഗതി അനുകൂലമായി വരുന്നു. അതെങ്ങനെയെന്നൊന്നും ചോദിക്കരുത്. പൂർണ്ണ ബ്രഹ്മനിഷ്ഠ ഉറപ്പ് വന്നില്ലെങ്കിൽ പോലും ഈശ്വരങ്കിൽ സർവാർപ്പണം ചെയ്ത ഒരാളിന്റെ നിലനിൽപ്പ് ആ ജഗദീശ്വര തത്വം ആ കർമ്മനിയമം സൂക്ഷിച്ച് രക്ഷിക്കുന്നു. ഏറ്റവും വലിയ തെളിവ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയാണ്. ഇനി ഒരു എല്ലും തോലും മാത്രമുള്ള മനുഷ്യൻ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അദ്ദേഹത്തെ വലിയ പ്രസിദ്ധനൊക്കെ ആകും മുമ്പേ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ആയിരക്കണക്കിന് ആളുകളെ വെടിവെച്ചു വീഴ്ത്തിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഒരു വെടിയുണ്ട പ്രയോഗിച്ചാൽ തീരാമായിരുന്നു. എങ്കിലും ഗാന്ധിജി ഉണ്ടാകുമായിരുന്നില്ല. ഒടുവിലൊരു ഗോഡ്സേയുടെ വെടിവുണ്ടക്കിരയാവാൻ ഒരു ഗാന്ധിജി ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അത് സാധിച്ചില്ല. എന്തുകൊണ്ട് സാധിച്ചില്ല? ചോദ്യം ചോദിച്ചു. ആരും ചോദിക്കില്ലായിരുന്നു അവരോട്. അവരോട് ആര് ചോദിക്കാൻ? ജാരിയന്മാരായാലും മറ്റും എത്ര എത്ര പേരെയാണ് വെടിവെച്ച് തകർത്തത്? എന്താ ഈ ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലാത്തത്? അവിടെയാണ് യോഗക്ഷേമം മഹാമ്യഹം. രണ്ട് മഹായുദ്ധങ്ങൾ ജയിച്ച ചർച്ചിൽ ഒരിക്കൽ പറഞ്ഞത് എനിക്ക് ലോകത്ത് അർത്ഥനഗ്നനായ ഈ ഫക്കീറിനെ മാത്രമേ പേടിയുള്ളൂ. അർത്ഥനഗ്നനായ ഈ ഫക്കീറിന് മാത്രമേ പേടിയുള്ളൂ. എന്താ എന്താ പേടി? എന്താന്ന് ചോദിക്കരുത്. അദ്ദേഹത്തെ എനിക്ക് പേടിയാണ്. അതാണ് അനന്യാശ്ചിന്തയം തോമാം ഏജന പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം മഹാമ്യഹം. അതുപോലെ അംബരീഷനെ ഇഷ്ടമാണോ അതിനറിയുന്നില്ല. അംബരീഷനറിയുന്നതേ ഇല്ല ഇങ്ങനെ തനിക്കൊരു ചക്രം രക്ഷകനായിട്ടുണ്ടെന്ന്. ഒളിഞ്ഞു നിൽക്കുകയാണ് അംബരീഷനെ ഏത് പരിതസ്ഥിതിയിലും രക്ഷിക്കാൻ. കൃത്യ അംബരീഷനെ കൊല്ലാനായി പാഞ്ഞെടുത്തു, ചക്രം പ്രത്യക്ഷപ്പെട്ടു. കൃത്യയുടെ കയ്യിൽ നിന്നും വാള് പിടിച്ചു വാങ്ങി കൃത്യയുടെ ശിരസ് ഛേദിച്ച് ദൂരെ എറിഞ്ഞു. എറിഞ്ഞിട്ട് ദുർവാസാവിനെ കൊല്ലാനായി ചക്രമെടുത്തു. ഭഗവാന്റെ ചക്രം വെച്ചാൽ അയാളല്ലേ ഈ കുഴപ്പമുണ്ടാക്കിയത്? ഞാൻ ശിവഭക്തനാണ്, സിദ്ധനാണ്, എന്നാൽ പിന്നെ ഈ ചക്രത്തെ നശിപ്പിക്കാൻ ഒരു കൃത്യയെ ഉണ്ടാക്കാത്തതെന്താ? പറ്റില്ല. കാലഗതി കാലഗതി അനുകൂലമായാൽ ആർക്കും ഒന്നും ഒരു തരത്തിലും ആരെയും ദ്രോഹിക്കാൻ സാധ്യമല്ല. കാലഗതി എപ്പോഴാണ് അനുകൂലമാവുക? പൂർണ്ണമായ അർപ്പണ ബുദ്ധി. ജഗദീശ്വരങ്ങൾ പൂർണ്ണമായ എല്ലാം എല്ലാം ഞാൻ അവിടെ അർപ്പിക്കുന്നു. എന്തായാലും ദുർവാസാവിന് എന്താ അംബരീഷന്റെ ധൈര്യം ദുർവാസാവിന് വന്നില്ല. ചക്രം ദുർവാസാവിനെ കൊല്ലാൻ ഓടി. ദുർഗാ ദുർവാസാവ് പ്രാണരക്ഷയ്ക്ക് വലിയ സിദ്ധനൊക്കെയാണ്, പക്ഷെ പ്രാണരക്ഷയ്ക്ക് ഓടി 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 എവിടെയെല്ലാം ചെന്നു, സമുദ്രത്തിൽ ചെന്നു നീ, അവിടെ ഒളിച്ചു ഇവിടെ ഒളിച്ചു, പറ്റിയില്ല. ചക്രം അവിടെയൊക്കെ പിന്തുടർന്നു. ബ്രഹ്മാവിന്റെ അടുക്കൽ ചെന്നു. ഒടുവിൽ ഭഗവാൻ എന്നെ രക്ഷിക്കണം. ബ്രഹ്മാവ് പറഞ്ഞു, അയ്യോ ഇത് വിഷ്ണു ചക്രമാണ്, ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വരും കിങ്കരന്മാർ. ഈ വിഷ്ണു ചക്രത്തിൽ നിന്നും ദുർവാസാവിൽ നിന്ന് രക്ഷിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അവിടെ നിന്ന് ഓടി കൈലാസത്തിൽ നിന്നും ശിവന്റെ സമീപം. ശിവനാമം ഉച്ചത്തിൽ പറഞ്ഞു നടക്കുന്ന ആള് എന്ത് നാമം പറഞ്ഞാലെന്താ? മനസ്സിന് സമനിലയും ഈശ്വര ബുദ്ധിയും ഇല്ലയോ? വെറും യാന്ത്രികമായി കുറെ നാമം പറഞ്ഞത് കൊണ്ടൊന്നും ഒരു വിശേഷവുമില്ല, ദുഃഖം വിട്ടുപോകില്ല, അത്രേ ഉള്ളൂ. എന്തായാലും ശിവന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, അയ്യോ വിഷ്ണു, ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ആജ്ഞാപാലകന്മാരാണ്. അല്ലയോ ദുർവാസാവെ, നീ എന്റെ നാമമൊക്കെ ചൊല്ലുന്നു സമ്മതിച്ചു, പക്ഷെ ഇവിടെ നിൽക്കരുതിനെ, എനിക്കും കൂടെ പേടിയാണ്. ചക്രം ഇതായി എത്തി നിൽക്കുകയാണോ? ചക്രം ആയൊക്കെ നിൽക്കുകയാണ്. ശിവന്റെ അടുത്ത് ചെന്നതും അങ്ങോട്ട് തൽക്കാലം കടന്നില്ല. അതുകൊണ്ട് പൊക്കോളൂ, ഇവിടുന്ന് പൊക്കോളൂ, ആ വിഷ്ണുവിനെ ശരണം പ്രാപിച്ച് നോക്കൂ, ചിലപ്പോ ചക്രം അദ്ദേഹത്തിന്റെതല്ലേ, വല്ലതും ഗുണം ചെയ്യുമോന്ന് നോക്കാം. ഓടി പാലാളിയിലെത്തി വിഷ്ണു അവിടെ തന്നെ നമസ്കരിച്ചു. ഭഗവൻ, അങ്ങയുടെ ചക്രം എന്നെ കൊല്ലാൻ ഭവിക്കുന്നു. ഓ ദുർവാസാവേ, കഷ്ടമായിപ്പോയി, നീ എന്തിനാണ് ഈ വയ്യാവേലൊക്കെ വലിച്ചു വെച്ചത്? ആ അംബരീഷൻ രണ്ടു തുള്ളി വെള്ളമല്ലേ കുടിച്ചോളൂ, നീ എന്തിനാ ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത്? ഞാൻ വിചാരിച്ചാൽ ഒരു നിവർത്തിയുമില്ല. വിഷ്ണു പറയുന്നത് ഞാൻ വിചാരിച്ചാൽ ഒരു നിവർത്തിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു വലിയ ദൗർബല്യമുണ്ട്. എല്ലാം എന്നെ അർപ്പിച്ച് ഭജിക്കുന്നവരുടെ ഒരു ദാസനാണ് ഞാൻ. അഹം ഭക്തപരാധീന, ഭാഗവതത്തിലൊക്കെ വായിച്ചു നോക്കുക, എടോ ഞാൻ ഭക്തപരാധീനനാണ്. അഹം ഭക്തപരാധീനോ ഹ്യസ്വതന്ത്ര ഇവ ദ്വിജ, അല്ലയോ ദ്വിജ, ഞാൻ ഭക്തപരാധീനനാണ്, അസ്വതന്ത്രനാണ്. ഈ ചക്രത്തെ നിയന്ത്രിക്കാൻ എനിക്കിപ്പോ സാധ്യമല്ല, എനിക്കതിന് സ്വാതന്ത്ര്യമില്ല. എന്തുകൊണ്ട്? സാധുഭർ ഗ്രസ്തഹൃദയോ, അംബരീഷൻ എന്നെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. എനിക്കവിടുന്ന് അനങ്ങാൻ നിവൃത്തിയില്ല. സാധു, ഞാൻ ഇവിടെയൊക്കെ ഇരിക്കുന്നതായിട്ട് നിനക്ക് തോന്നുന്നു, പക്ഷെ ഇപ്പൊ അംബരീഷൻ എന്നെ സാധുഭർ ഗ്രസ്തഹൃദയോ, ഭക്തന്മാർ എന്നെ പലപ്പോഴും അനങ്ങാൻ അനുവദിക്കാതെ അറസ്റ്റ് ചെയ്ത് ഉള്ളിൽ സൂക്ഷിക്കുന്നു. എനിക്കവിടുന്ന് അവർക്കെതിരായി യാതൊന്നും അനങ്ങാൻ സാധ്യമല്ല. സാധുഭർ ഗ്രസ്തഹൃദയവോ ഭക്തൈഹി ഭക്തപരായണ, അവർ ഭക്തന്മാരാണ്. എന്റെ ദൗർബല്യം അവർക്ക് വഴങ്ങി ജീവിക്കുക എന്നുള്ളതാണ്. ഓ ഭഗവാനെ, അങ്ങ് ലോകത്തിന്റെ മുഴുവൻ ആളുകളെ അങ്ങയ്ക്ക് എന്താ ഈ ഒരു ദൗർബല്യം എന്ന് ദുർവാസ ചോദിക്കുന്നതായിട്ട് തോന്നി. അപ്പോ അദ്ദേഹം പറയുന്നു, എടോ ദുർവാസാവേ, ദാരാകാരപുത്രാത്ത ബന്ധുവും ആരാരൊക്കെയാണോ കുടുംബത്തെ മുഴുവനും ഭാര്യമാരെ മക്കളെ ഒക്കെ ബന്ധുക്കളെ ആപ്തന്മാരെ ഒക്കെ ദാരാകാരപുത്രാത്ത ബന്ധുവും വിത്തമിനം പരം അവരുടെ സകല സമ്പത്തും ഹിത്വ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് മാംശരണം യാതാഹ, എന്നെ മാത്രം ആരൊക്കെയാണോ ശരണം പ്രാപിച്ചിട്ടുള്ളത്, കഥം താൻ സ്ഥെത്തുമുത്സഹേ, അടു ദുർവാസാവേ, അവരെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? അവരുടെ കാര്യം നീ നോക്കൂ, അവരെല്ലാം ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. കൃഷ്ണൻ പറഞ്ഞ ശരണം പ്രാപിക്കൽ, അർജുന, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. ഇതാണ് ഗീതയിൽ കൃഷ്ണന്റെ അവസാന ഉപദേശം. അത് നമ്മളിനി അടുത്തൊരു ദിവസം ചർച്ച ചെയ്യുന്നുണ്ട്, 14-ാമത്തേത്. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ, അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. ഇതുപോലെ ഈ ദുർവാസാവിനെ പോലെയൊക്കെയുള്ള ഏത് കുലവമ്പൻ വന്നാലും ഞാൻ നിന്നെ നോക്കും, മാശുച, നീ ദുഃഖിക്കാതിരിക്കും. ഈ ഇത് ആണ് വിഷ്ണു ഇവിടെ പറയുന്നത്. ഏതാരാകാര പുത്രാത്ത ബന്ധുവും വിത്തമിമം പരം ഹിത്വ മാം ശരണം യാതാഹ, കഥം താൻ സ്ഥെത്തുമുത്സഹേ, അവരെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കാൻ? അവരെ ഞാൻ ഉപേക്ഷിച്ചാൽ നീ നോക്കുമോ ദുർവാസാവേ? നീ നോക്കുന്ന സമ്പ്രദായമല്ലേ ഇപ്പൊ ഈ കാണുന്നത്? കടന്നോ ഇവിടുന്ന്, വല്ല രക്ഷയും വേണമെങ്കിൽ. ഞാനിപ്പോ വിചാരിച്ചാൽ സാധ്യമല്ല, കാരണം സാധവോ ഹൃദയം മഹ്യം, എന്നെ സർവാർപ്പണം ചെയ്ത് ഭജിക്കുന്നവരുടെ ഹൃദയം എന്റെ വകയാണ്. ഞാൻ അവിടെ ഇരിക്കും, അത് വേറെ ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. സാധവോ ഹൃദയം മഹ്യം, സാധുവിനാം ഹൃദയം ത്വഹം. അതുപോലെ ഞാൻ വേറെ എവിടെയെങ്കിലും ഇരിക്കുമെങ്കിൽ ആ സാധുക്കളുടെ ഹൃദയത്തിൽ, സാധുക്കളുടെ ഹൃദയം എന്നിലിരിക്കും, എന്റെ ഹൃദയം സാധുക്കളിലും ഇരിക്കും. സാധവോ ഹൃദയം മഹ്യം, സാധൂനാം ഹൃദയം ത്വഹം, മദന്യത്തെ നജാനന്തി. ആ ഭക്തന്മാർ എന്നെ അല്ലാതെ മറ്റൊന്നിനെയും അറിയുന്നില്ല. മദന്യത്തെ മാഹം തേക്ഷോ മനാഗതി. അവരിൽ നിന്നും ഭിന്നമായി ഒന്നും ഞാനും അറിയുന്നില്ല. ഞാനും അവരും ഒന്നാണല്ലോ. ഞാനും അവരും ഞങ്ങൾ രണ്ടല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ ഒരു രക്ഷയുമില്ല ദുർവാസാവേ. എന്തെങ്കിലും ഗതി വേണമെങ്കിൽ അതിവേഗം ചെല്ലൂ ആ രാജാവിന്റെ സമീപത്തേക്ക്. വേറെ ഒരു രക്ഷയുമില്ല, ഓടി. പ്രാണനും കൊണ്ട് ഈ അംബരീഷ ചരിതമൊന്ന് നല്ലവണ്ണം വായിച്ചു പഠിച്ചു നോക്കുക. പേടിക്കാനൊന്നുമില്ല. എന്തായാലും ഈ ജീവിതം അത്യന്തം ക്ഷണികം. എന്നാൽ വേദാന്തത്തിന്റെ ഈ നിർദ്ദേശം നമുക്കും നടപ്പാക്കി നോക്കാം. സർവവും ഭഗവാങ്കൽ അർപ്പിച്ചിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരിടത്തും ഉദാസീനരാകുന്നില്ല. അദ്ദേഹം നോക്കുമോ ഇല്ലയോ? ഗാന്ധിജിയുടെയൊക്കെ ജീവിതം തന്നെ പ്രത്യക്ഷമായ തെളിവ്. എന്തെല്ലാം എന്തെല്ലാം ഘട്ടങ്ങളിൽ നൗഹാലിയിൽ ഇങ്ങനെ ശവശരീരങ്ങൾ ചിന്നിച്ചു തറിക്കിടക്കുന്നു. അദ്ദേഹം യാത്ര, കാൽനടയായ യാത്രയാണ്. ഒരതിരിൽ എത്തിയപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, നിങ്ങളൊക്കെ പൊയ്ക്കോളും. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ഒന്ന് പിടിച്ചു തള്ളിയാൽ ഉരുണ്ട് വീണ് അപ്പം മരിക്കും. എല്ലും തോലുമായിട്ടുള്ള മനുഷ്യൻ, അത് ഞാൻ നോക്കോളാം. ഞാൻ മാത്രമല്ല പോകുന്നത്, എന്റെ കൂടെ ഒരാളൂടെ ഉണ്ട്. അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ ഈ ശരീരം ഒപ്പം തീരട്ടെ. എന്തിന് ഈ ശരീരം വെച്ചുകൊണ്ടിരിക്കണം? എഴുത്തച്ഛൻ പറയുമ്പോൾ, മലമൂത്രമായ തടി പലനാടിരുത്തിയുടൻ ക്ലേശം ഉണ്ടാക്കരുത്. ഒരു പ്രയോജനവുമില്ലാതെ അളവില്ലയാതെ വെളിവാകമേ യുജിപ്പതെന്നു കളയാതെ കാലമിക നാരായണായ നമ്മല്ലേ അദ്ദേഹം പറയുന്നത്. ദുർവാസാവ് പ്രാണനും കൊണ്ടോടി അംബരീഷന്റെ അടുക്കലെത്തി. അംബരീഷൻ അവിടെ നിൽക്കുകയാണ്, അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് ചോദിച്ചേക്കരുത്, ഇത്രയും സമയം കൊണ്ട് അവിടെയും ഇവിടെയും ഒക്കെ പോയിട്ട് അവ ഒരുപാട് സമയമെടുത്തില്ലേ? ഒന്നും വേണ്ടി വന്നില്ല. അംബരീഷൻ അവിടെ നിൽക്കുകയാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ ദുർവാസാവ് ചെന്ന് സാഷ്ടാംഗം പ്രണമിച്ചു, പിടിച്ചെണീറ്റു. അല്ലയോ, അന്ന് എന്റെ കാൽക്കൽ നമസ്കരിക്കുന്നു. അത് വേണ്ടായിരുന്നല്ലോ, വരണം. വളരെ സന്തോഷപൂർവ്വം കൊണ്ടുപോയി, ഭക്ഷണം കഴിച്ചു, പ്രസന്റേഷനൊക്കെ കൊടുത്തു, വേണ്ടതൊക്കെ കൊടുത്ത് സന്തുഷ്ടനാക്കി. ചക്രം ഭഗവാനെ പ്രാർത്ഥിച്ചു, ഭഗവൻ അങ്ങയുടെ ഈ ദിവ്യമായ ആയുധം മുനിക്കൊരു ഉപദ്രവം ഉണ്ടാക്കരുത്, അത് പിന്മാറണം. ഉടൻ തന്നെ ചക്രം പിന്മാറി, ഭക്ഷണമൊക്കെ കഴിച്ച് യാത്ര പുറപ്പെട്ടു. അപ്പോഴാണ് ദുർവാസാവ് പറഞ്ഞത്, അഹോ അനന്തദാസാനം മഹത്വം ദൃഷ്ടമദ്യമേ. ആ അനന്ത സത്യത്തെ എവിടെയും കണ്ട് ഒരു ഭേദവുമില്ലാതെ ഭജിക്കുന്ന മഹാന്മാരുടെ മഹത്വം ഞാൻ ഇന്ന് കണ്ടു. അഹോ, ഇത് ദുർവാസാവിന്റെ വാക്കുകളാണ്. അനന്തദാസാനാം മഹത്വം ദൃഷ്ടമദ്യമേ യത്കൃതാദസോ വിരാജൻ മംഗളാനി സമീഹസേ. കൊല്ലാൻ വന്ന എനിക്ക് അങ്ങ് മംഗളങ്ങൾ അരുളുന്നു. ഇതാണ് ഒരനന്തദാസന്റെ മനോഭാവം. അവനിൽ പോലും ബ്രഹ്മത്തെ, ആരെ കണ്ടു? ബ്രഹ്മത്തെ. പലരും എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, ഇന്ന അവതാരം അല്ലേ സാർ? ഞാൻ പറഞ്ഞു, കഷ്ടം. എന്തിനവതാരമായി തരം താഴ്ത്തുന്നു? അദ്ദേഹം സാക്ഷാൽ ബ്രഹ്മം. എന്താ സംശയം? ഓരോരുത്തർക്കും ഇപ്പോൾ അവതാരത്തിലാണ്. എന്തിനാ ഈ അവതാരമായിട്ട് കാണുന്നത്? ഉപനിഷത്ത് പറയുന്നത് അവതാരം എന്ന് പറയുന്നത് അല്പം താഴോട്ട് വരലാണ്, അത് വേണ്ട. സകലം ബ്രഹ്മമയം. ഞാൻ പറഞ്ഞു, ഒരു വ്യത്യാസമേ ഉള്ളൂ, അദ്ദേഹത്തെ അവതാരമായി കാണുന്നുവെങ്കിൽ ഞാൻ ഈ തെരുവിൽ നടക്കുന്ന ഒരു ഭിക്ഷക്കാരനും ബ്രഹ്മമാണ് എന്ന വ്യത്യാസമേ ഉള്ളൂ. അദ്ദേഹം സാക്ഷാൽ ബ്രഹ്മം. ഈ മനോഭാവം നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നാമരൂപഭജനം, നാമരൂപഭജനമാണ് ഈ അവതാരഭജനം. യഥാർത്ഥ സത്യത്തെ, സത്യം നാമരൂപങ്ങൾക്കപ്പുറം എല്ലാ നാമരൂപങ്ങളിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന സത്യം. ഒരു പ്രത്യേക അവതാരത്തെ നമ്മൾ ഭജിക്കാൻ പോയാൽ വ്യക്തിഭജനം സ്പഷ്ടമല്ലേ? നാമരൂപഭജനം എന്തിന്? എവിടെയും എന്തിലും ഈശ്വരനെ കാണാൻ ഉപനിഷത്ത് ആവർത്തിച്ചാഹ്വാനം ചെയ്യുമ്പോൾ നമ്മൾ എന്തിനീ അവതാരവും ഒക്കെ അന്വേഷിച്ചു പുറപ്പെടുന്നു? അവതാരമാണ് അമീത മുതൽ பிரம்மா விஷ்ணு மகேஸ்வரன்மார் வரை அவதாரம் பகவான்ட மனுஷன் ஆயாலே பகவான்ட ஆதித்த அவதாரம். அவதாரத்தை நம்மளுக்கும் ஃபலிக்கணும் உண்டோ மனுஷன் மனுஷ்யாவதாரம். அமீத முதல் பாகவதம் பரையதொன்னும் ஞாபகம் பரையதல்ல, பாகவதம் பரையது ஈஸ்வரன் அவதரிச்சிட்டுண்டெங்கில் ஆதித்த அத்தியாயத்தின் அவதாரம் ஜகத் ரூபம் ஈ பிரபஞ்சம் ஆயிட்டு அவதரிச்சிருக்கிறதான் பகவானான். பகவான் ஆதித்த அவதாரமான ஆனந்தமோடு பிரம்மாண்டங்கள் உட்படும் பிரபஞ்சம். ஈ பரமமான சாஸ்திர சத்தியத்தை விஸ்மரிச்சிட்டு நம்மளெவிடையோ எந்தினொக்கையோ வேண்டி ஓடி நடக்கணும், காரியமாய் ஒன்னு கிட்டுமில்ல. அப்படையான உபனிஷத்து நம்மளோட ஆவசியப்படுத்த உள்ளிலிருக்கிற ஜனிக்காத்த மரிக்காத்த ஆனந்தநிதியாய அஜனும் அவக்ரச்சேதஸ்ஸுமாய சத்தியத்தை அனுஷ்டாய பின்தொடர்ந்து ஜீவிக்கும். ஆ சத்தியத்தை எப்பயும் ஒருமிச்ச அதனை மறைச்சு வைக்கா பாடில்ல, அந்த மறவில் மாற்றணும், பின்தொடர்ந்து ஜீவிக்கணும்னு வச்சா இது ஒரு ஒற்றக்காரியம். அதினிங்கினை மறைச்சு வைக்கருது. அதில் சேர்த்து வச்சிருக்கிற நம்ம கிருத்ரிமாய்ட்டுண்டாக்கி சேர்த்து வச்சிருக்கிற மறகள் திவசேன பொழியுண்டோ குறைச்சேங்கிலும் என்ன காணமாய் சிந்திச்ச முன்போட்டு போவ. அங்கே ஆயால் குறைச்ச குறைச்ச மறகள் மாஞ்சு வரும்போ கம்பீரமாக ஆ சத்யானுபவம் நமக்கு உண்டாகும். இதான அஞ்சம் வெள்ளியில் ஆதத்தை மந்திரங்கள் கொண்டு மனசிலாவேண்டது. அதில் பாக்கி மந்திரங்கள் நம்ம நாளை சர்ச்ச செய்யும். பின்ன ரெண்டு திவசம் பின் ஒரு வள்ளி கூட உண்டு, ஆறாம் வள்ளி. ஆறாம் வள்ளி ஒடுவிலத்து ரெண்டு திவசம் கீதா மகோத்சவம் 12 திவசம் ஒக்கே கேட்டு கம்பீரமாயிருந்தோ, வளர கம்பீரம் ஒக்கே நல்லது തന്നെ. പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ സത്യാന്വേഷണത്തിന് വഴിതെളിക്കുന്നില്ലെന്ന് വന്നാൽ ഇത്തരം കോലാഹലങ്ങൾക്കൊന്നും വലിയ അർത്ഥമില്ല. അല്ല, അർത്ഥമില്ലെന്ന് പറയുന്നതിനും അർത്ഥമില്ല. ഈശ്വരന്റെ നാമം നാമനെങ്കിലും ജപിച്ചാൽ അത്രയായി. നാമം പോലും ജപിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ ഗുണമാണല്ലോ നാമം ജപിക്കുന്നത്. എന്തായാലും ആ ഭഗവാന്റെ മാർഗത്തിൽ സാവകാശമെങ്കിലും നടന്നു പോകാനുള്ള കരുത്ത് നമുക്കൊക്കെ ജഗദീശ്വരൻ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.